പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സന്തോഷമുള്ള എല്ലാവരും കൂടെ കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. പെണ്ണിമിന്ദിക്കോസ ദൈവസഭ മലബാർ മേഖലയുടെ ഈ സുവിശേഷ മഹായോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാരെയും മാന്യ ശ്രോതാക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സാം ദാനിയൽ ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയുടെ സീനിയർ സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ വി ജെ ജോർജ് അവർകൾ, ഈ മേഖലയുടെ പ്രസിഡന്റ് പാസ്റ്റർ ജോൺ ജോർജ്, മറ്റെല്ലാ ഭാരവാഹികൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ വളരെ അർത്ഥവത്തായ ഗാനങ്ങൾ പാടുന്ന ഗായക സംഘത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച കൺവെൻഷൻ ഭാരവാഹികൾക്കുള്ള എൻ്റെ നന്ദി കടപ്പാട് അറിയിക്കുന്നു. മലബാറിലുള്ള പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സെൻട്രൽ ഏരിയ പാസ്റ്റർമാരെയും ലോക്കൽ പാസ്റ്റർമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ അതിരുകളെയും കർത്താവ് വിശാലമാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തുറക്കാം. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 62 വാക്യം.
നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും.
നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. എന്തിനാ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നു? പ്രാർത്ഥിക്കാനല്ല, കാരണം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അർദ്ധരാത്രിയിലും എഴുന്നേൽക്കുമായിരുന്നു. അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയേണ്ടതിനാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ അല്പം കുറ്റബോധത്തോടാണ് വായിക്കുന്നത്, കാരണം എനിക്കത് അനുഭവമില്ലാതുകൊണ്ടാണ്. ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേക്കാറില്ല. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ള പല സംഭവങ്ങളും നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. 8 പ്രധാന സംഭവങ്ങൾ അർദ്ധരാത്രിയിൽ നടക്കുന്നതായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രി മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയമാണ്, മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന സമയവുമാണ്. രാത്രിയിലെ ഭയത്തെക്കുറിച്ചും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെക്കുറിച്ചുമൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പകൽ യാതൊരു ഭയവും കൂടാതെ ഒറ്റയ്ക്ക് പോകുന്ന ഒരിടത്തേക്ക് അർദ്ധരാത്രിയിൽ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ പറയും ആരെയെങ്കിലും കൂട്ടിന് വേണം. എന്താ കാര്യം? പേടിയാ. ആരെയാ പേടിക്കുന്നത്? ആരെയെന്നറിയത്തില്ല. അർദ്ധരാത്രിയിൽ ഒരു ചെറിയ പേടിയുണ്ട്. എന്നാൽ ബൈബിളിലെ പല സംഭവങ്ങൾ അർദ്ധരാത്രിയിലാണ് നടക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ്. രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഒന്നാമത്തെ സംഭവം, പുറപ്പാട് പുസ്തകം 12 അധ്യായം 29-30 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 12 അധ്യായം 29-30 വാക്യങ്ങൾ.
അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതം മുതൽ കുണ്ടറയെ കിടക്കുന്ന തടവുകാരന്റെ ആദ്യജാതം വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂരുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല.
അർദ്ധരാത്രിയിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഇതിനു മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു നിലവിളി. ഒരർദ്ധരാത്രിയിൽ ഉണ്ടാവുകയാണ്. എന്താ കാരണം? പറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറയിൽ കിടക്കുന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെ എല്ലാ കടിഞ്ഞൂലുകളും ആ അർദ്ധരാത്രിയിൽ സംഹരിക്കപ്പെട്ടു. എല്ലായിടത്തും നിലവിളിയാണ്. ഒന്നും മരിക്കാത്ത ഒരു വീടുമില്ല. എന്നാൽ എല്ലാ വീട്ടിലും നിലവിളി ഉയരുമ്പോൾ തന്നെ ആ നാട്ടിൽ തന്നെ പാർക്കുന്ന അവിടുത്തുകാരല്ലാത്ത കുറെ ആളുകളുണ്ട്. അവരുടെ വീട്ടിൽ നിലവിളിയില്ല. അവരാരും നിലവിളിക്കുന്നില്ല. അവരന്ന് രാത്രിയിൽ പാട്ടും പാടി അവരുടെ വീട്ടിൽ പോവാ. എന്താ ചിലർക്ക് നിലവിളി, ചിലർക്ക് നിലവിളിയില്ല. കാര്യമേ ഉള്ളൂ, ആ രാത്രിയിൽ ചില വീടുകളുടെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരുന്നു. രക്തം പുരട്ടിയ വീട്ടിൽ മാത്രം ആഹ്ലാദമുള്ളപ്പോൾ മറ്റു വീടുകളിലെല്ലാം നിലവിളിയാണ്. ഇന്ന് രാത്രി ആഹ്ലാദിക്കാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ വലിപ്പമല്ല, നമ്മുടെ സമ്പാദ്യമല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല. എന്തെങ്കിലും ആഹ്ലാദിക്കാൻ വകയുണ്ടെങ്കിൽ ജീവിതയാത്രയിൽ കുഞ്ഞാടിൻ്റെ രക്തം പുരളുവാൻ, കുഞ്ഞാടിൻ്റെ രക്തവുമായി ബന്ധപ്പെടുവാൻ ഇടയായതുകൊണ്ടാണ് അനേകർ നിലവിളിക്കുന്ന പല രാത്രികളിലും സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത്. ഇന്ന് രാത്രി കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാമോ, മറ്റൊന്നുമല്ലതിന് കാരണം കുഞ്ഞാടിൻ്റെ രക്തമാണ് എനിക്ക് വിജയം തന്നത്, എനിക്ക് ആഹ്ലാദം തന്നത്, സംഹാരകൻ എൻ്റെ വീടിനോട് അടുക്കാതെ എന്നെ സൂക്ഷിച്ചത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയല്ല, വീടിൻ്റെ ഗേറ്റ് ഇട്ട് പൂട്ടിയത് കൊണ്ടല്ല, സെക്യൂരിറ്റി ഗാർഡല്ല, എൻ്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി യേശുവിൻ്റെ രക്തമാണെന്ന് ഉറപ്പുള്ളവർ നന്ദിയുള്ള ഹൃദയത്തോടെ കണ്ണുകളടിച്ച് ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രം ഉയരുമ്പോൾ സമാധാനത്തോടെ പാർക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ഭാഗ്യനാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് യാത്രയാകുകയാണ്. എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് മിസ്രയീമിലാണ്. യോസേഫ് മിസ്രയീമിൽ അധിപതിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം മിസ്രയീമിൽ വന്നു പാർത്തു. കലക്രമേണ ആ കുടുംബം വളർന്ന് വലിയൊരു ജാതിയായി മാറി. യോസേഫിനെ അറിയാത്ത മറ്റൊരു ഫറവോൻ വന്നപ്പോൾ ഈ ജാതി അവർക്കൊരു ഭീഷണിയായി തോന്നി. ഇവരുടെ അംഗസംഖ്യ വളരുന്നത് രാജ്യത്തിന് അപകടമാകുമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് എങ്ങനെയും ഈ ജനത്തെ നശിപ്പിക്കണം, ഇവരെ പീഡിപ്പിക്കണം. ഫറവോൻ ചെയ്തത് ഈ ജാതിയെ മുഴുവൻ ഇഷ്ടികച്ചൂളയിൽ പണിയെടുക്കാൻ വിട്ടു. പകൽ അന്തിയോളം ഇഷ്ടിക ചൂളയിൽ കിടന്ന് പണിയെടുക്കുകയാണ്. പണിയെടുക്കുന്നതിൽ അല്പമെങ്കിലും വീഴ്ച വരുത്തിയാൽ ഊഴിയ വിചാരകന്മാരുടെ ക്രൂരമായ മർദ്ദനവുമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ജോലി കഠിനമാകുകയാണ്. ആദ്യമൊക്കെ വിറകുമുള്ളതെല്ലാം കൊടുക്കുമായിരുന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ വിറക് കൊടുക്കത്തില്ല. പക്ഷെ ഇഷ്ടികയുടെ എണ്ണം കുറയാൻ പറ്റുകയില്ല. വളരെ നാളുകൾ ഭാരമുള്ള ജോലി ചെയ്ത് അടിമത്തത്തിൻ്റെ നുഖമനുഭവിച്ച് മർദ്ദനമേറ്റ ഈ ജനം ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. വേറെ എങ്ങു നിന്നും ഉദ്ധാരണമുണ്ടാവുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഒരു വിടുതലിന് വേണ്ടി അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അവരുടെ നിലവിളി കേട്ട ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. രാത്രി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു ദൈവം, എൻ്റെ കഷ്ടത കാണുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെന്നുള്ളത് തിരിച്ചറിവുള്ള സന്തോഷമുള്ള എത്ര പേരുണ്ട്. എൻ്റെ കഷ്ടത കാണുക മാത്രമല്ല, എൻ്റെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ ദൈവം. വിളിച്ചാൽ കേൾക്കാത്ത ഒരു ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. ഞാൻ നിലവിളിക്കുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല, കേട്ടിട്ട് അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന ഒരു ദൈവമല്ല, ഇന്ന് രാത്രി നിലവിളിക്കുന്നവൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നതെന്നത്ര ബോധമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, നാളുകളായി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, സ്വർഗം നിൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. നിന്നെ വിടുവിക്കേണ്ടതിന്, നിന്നെ സൗഖ്യമാക്കേണ്ടതിന്, നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. യോശുവയെ കുറിച്ച് നമുക്ക് വളരെ ബഹുമാനമുണ്ട്. അദ്ദേഹം ചെയ്ത വലിയൊരു അത്ഭുതം സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയതാണ്. സൂര്യാന്തി ഗിബയോനിലും ചന്ദ്രാന്തി അയ്യനോൽ താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞപ്പോൾ സൂര്യചന്ദ്രന്മാർ നിശ്ചലമായി. അതുപോലെ ഒരു അത്ഭുതം വേറെ ആരും ചെയ്തിട്ടില്ല. പ്രകൃതിയെ പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യൻ. എന്നാൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഞാൻ പറയാം. അത് ചെയ്തത് ബർത്തിമായ, പിറവിയിലെ കുരുടനായ ഒരു ഭിക്ഷക്കാരനാണ്. ആ ഭിക്ഷക്കാരൻ ഒരു ദിവസം തെരുവിലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആയുസ് മുഴുവൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ തെരുവിലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായി യേശു അതിലെ പോകുന്നു. അവനവിടെ ഇരുന്ന് ഉറക്ക നിലവിളിച്ച് ദാവീദിന്റെ പുത്ര കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ. ഇത് കേട്ട ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവനെ നിലവിളിക്കുന്നു. അവർ പറഞ്ഞു, മിണ്ടാതിരിടാ മിണ്ടാതിരിടാ ഭിക്ഷക്കാര മിണ്ടാതിരി, നീ എന്നെ ബഹളമുക്കുന്നത് ആരാ പോകുന്നെന്ന് അറിയത്തില്ലയോ, നീ മിണ്ടാതിരി. പക്ഷെ അവൻ അധികം ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ. അവനൊരു കാര്യം മനസ്സിലായി, ഇവര് പറയുന്നത് കേട്ട് ഞാൻ ഇന്ന് മിണ്ടാതിരുന്നാൽ ഇനി ഇതുപോലൊരവസരം എനിക്ക് കിട്ടിയെന്ന് വരികയില്ല. ഇന്ന് രാത്രി എനിക്ക് കിട്ടിയ അവസരമാ, ഞാൻ നിലവിളിക്കും, ഞാൻ നിലവിളിക്കും, എൻ്റെ ആവശ്യം സാധിച്ചിട്ട് ഞാൻ അടങ്ങത്തുള്ളെന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചു. ഇന്ന് രാത്രി ദൂത് പറയാ, ഒരു പക്ഷേ ഇനി ഇതുപോലൊരവസരം കിട്ടിയെന്ന് വരികയില്ല, കിട്ടിയ അവസരം തക്കത്തിൽ ഉപയോഗിച്ച് വായ വിസ്താരത്തിൽ തുറന്ന് അടുത്തിരിക്കുന്നവന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിണ്ടാതിരിക്കാൻ ആരെല്ലാം പറഞ്ഞാലും നീ വിളിച്ചു പറയണം. മിണ്ടാതിരിക്കാനല്ല ഞാനിവിടെ വന്നത്, എൻ്റെ നാക്ക് ആഹാരം അകത്തോട്ട് തള്ളാൻ മാത്രമല്ല എൻ്റെ ദൈവത്തിന് സ്തുതി പാടാനാണെന്ന് പറഞ്ഞുകൊണ്ട് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഭിക്ഷക്കാരൻ കുരുട്ടുകണ്ണൻ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. അവൻ യേശുവിനെ പിടിച്ചു നിർത്തി. എങ്ങനാ? നിലവിളിച്ച്. അവൻ നിലവിളിച്ചപ്പോൾ യേശു നിന്നു. യോശുവ പിടിച്ചു നിർത്തിയത് സൂര്യനെയും ചന്ദ്രനെയുമാ, പക്ഷെ ബർത്തിമായി പിടിച്ചു നിർത്തിയത് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ആളിനെ പിടിച്ചു നിർത്താൻ നിന്റെ നിലവിളിക്ക് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ നിലവിളിയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നീ കണ്ണുനീരോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നീ സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയ ദൈവത്തെ പിടിച്ചു നിർത്തി നിന്റെ ആവശ്യത്തിന് മറുപടി തന്നിച്ച് പോകുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ പിടിച്ചു നിർത്ത. അവിടെ പറയുന്ന മറ്റൊരു വാചകമുണ്ട്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു, കഷ്ടത കണ്ടു കണ്ടു. കഷ്ടത കണ്ടെന്ന് പറഞ്ഞു വെച്ച് പിന്നെന്തിനാ പറയുന്നത്? അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. അത് തന്നെയല്ലയോ ഈ നിലവിളിയും, അത് തന്നെയല്ലയോ ഈ കഷ്ടതയും, പിന്നെയും എന്തിനാ ഈ സങ്കടം അറിയുന്നെന്ന് പറഞ്ഞത്? അപ്പൊ നിലവിളി കേട്ടു. അപ്പൊ ഈ നിലവിളിയിലൂടെ പറയാൻ ഞാ സങ്കടമായിരിക്കും എന്ന് ഞാനങ്ങ് ചിന്തിക്കുക. പറഞ്ഞുതരാം, നമ്മളൊക്കെ നിലവിളിച്ചു പറയുന്ന നമ്മുടെ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ചില സങ്കടങ്ങൾ നമ്മൾ ആരോടും പറയത്തില്ല. കാരണം അത് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളാണ്. അത് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ, അതാരോടും പറയത്തില്ല. എല്ലാവരും എല്ലാവരോടും ഹൃദയം തുറക്കത്തില്ല. ചില വിഷയങ്ങൾ ആരോടും പങ്കുവെക്കാതെ ഹൃദയത്തെ കൊണ്ട് നടക്കും. അതിനാ സ്വകാര്യ ദുഃഖങ്ങളെന്ന് പറയുന്നു. ഇബ്താഹിനെക്കുറിച്ച് നമ്മൾ വായിച്ചല്ലോ, അവൻ മിസ്പയിൽ വച്ച് അവൻ്റെ കാര്യമെല്ലാം യഹോവയുടെ മുൻപ് പറഞ്ഞു. വെള്ളം കോരി ഒഴിക്കുന്നത് പോലെ ആരോടും പറയാത്ത അവൻ്റെ വേദന. അവിടുത്തെ പ്രഭുക്കന്മാരോടത് പങ്കുവച്ചില്ല. അവർ വന്ന് ഇബ്താഹിനെ വിളിച്ചു, നിങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി എന്ന് വെച്ച് അവൻ്റെ ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലോട്ടങ്ങ് തുറന്നു കൊടുത്തു. നമ്മളെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വേദനയുണ്ട്. ചിലർ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന വേദനയുണ്ട്. ഇതാരോട് പറയും? ആരോട് പങ്കുവയ്ക്കും? പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞ് വല്ലവരോടും പറഞ്ഞാൽ അവരത് പറഞ്ഞുകൊണ്ട് നടന്ന് പിന്നെ പ്രശ്നമാകുന്നത് കൊണ്ട് ഇന്ന് ആരോടും പറയണ്ട എന്നും പറഞ്ഞ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പക്ഷേ ദൈവം മോശയോട് പറയുക, ഞാൻ അവരുടെ സങ്കടവും അറിയും. ഉറക്കെ പറഞ്ഞ വിഷയം മാത്രമല്ല, നിന്റെ ഹൃദയത്തെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ഹൃദയത്തെ തകർക്കുന്ന, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത ഒരു സ്വകാര്യ ദുഃഖം പേറിക്കൊണ്ടാണ് ഇന്ന് വന്നതെങ്കിൽ നിങ്ങളോട് മാത്രം എനിക്കൊരു ദൂതുണ്ട്. അതാരും അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ആ വിഷയത്തിന്മേൽ നിനക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വാസമുണ്ട്, നീ കര ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി എൻ്റെ സങ്കടം അറിയുന്ന എൻ്റെ ദൈവം, ഞാൻ ആരോടും പങ്കുവച്ചിട്ടില്ലാത്ത, ആരോടും മനസ്സ് തുറന്നിട്ടില്ലാത്ത ആ സങ്കടം പോലും അറിയുന്ന ഒരു ദൈവമുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയണം, എന്റെ ജനം എന്നെ ആരാധിക്കേണ്ടതിന് അവരെ വിട്ടയക്കാൻ പറയണം. മോശ എന്ന് ഫറവോനോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം എന്നോട് പറഞ്ഞു നിന്റെ അടുത്ത് വന്നൊരു വിവരം പറയാൻ. ആ എന്താ വിവരം? അത് ഞങ്ങളെ വിട്ടയക്കണം. എന്തിനാ? ഞങ്ങൾക്ക് ആരാധിക്കാൻ പോകണം, ഞങ്ങൾക്ക് ആരാധിക്കണം. അതെവിടാ? അത് ഞങ്ങൾക്ക് ആരാധിക്കണേൽ 3 ദിവസത്തെ വഴിയുടെ അപ്പുറത്ത് പോകണം. പല പ്രാവശ്യം ചെന്ന് പറഞ്ഞിട്ടും പർവ്വം സമ്മതിക്കില്ല. ഒരു ദിവസം മോശ എന്ന് പറഞ്ഞില്ല, പറ്റത്തില്ല, ദൈവം പറഞ്ഞ് ഞങ്ങളെ വിട്ടയക്കണം. അപ്പോൾ പറവോ പറയുന്ന ഒരു കമൻ്റുണ്ട്, മോശയോട് പറയും, നീ ജനത്തെ വെറുതെ മെനക്കെടുത്തരുത്. ആരാധിക്കാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ പറവോ പറയുന്നത് നീ വെറുതെ ജനത്തെ മെനക്കെടുത്തരുതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ചിലർക്ക് നമ്മുടെ ആരാധന ഒരു മെനക്കേട് പരിപാടിയായിട്ട് തോന്നും. ചിലർക്കിത് പോഷത്തരമായിട്ട് തോന്നും. പക്ഷേ ആരാധനയുടെ മാധുര്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് പറയാൻ പറ്റും, ഇല്ല എനിക്കിതൊരു മെനക്കേടല്ല ഇതെൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമാണ്, ഇതെൻ്റെ പ്രമോദമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരമൊന്നുയർത്തുന്നത്, കരമൊന്നടിക്കുന്നത്, ആദരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നത് എൻ്റെ ഹൃദയത്തിനൊരു വിടുതലാണ്, ഒരാശ്വാസമാണ്. ഇത് മെനക്കേടല്ല. നമ്മുടെ ആരാധന നടക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ പുറത്തു നിന്ന് ചോദിക്കും, എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നത്? ഇതെന്നാ ചന്തയാണോ? ഇതെന്നാ ചന്തയാണോ എന്നാ ചോദിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ചന്ത ചെന്ന വലിയ ബഹളമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചന്ത പോയിട്ടുള്ളവരൊക്കെ ഇന്ന് കൈ പൊക്കിയൊക്കെ, ചന്ത പോയിട്ടുള്ളവർ, മീൻ മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ ചന്ത പോയിട്ടുള്ളവർ, എന്നെങ്കിലും ബഹളം വെക്കാൻ നിങ്ങൾ ചന്ത പോയിട്ടുണ്ടോ? ബഹളം വെക്കാൻ ചന്ത പോയിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്കുക. ബഹളം വെക്കാൻ പോയിട്ടുള്ളവർ ഇല്ല. ബഹളം വെക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ചന്ത പോയിട്ടില്ല. പക്ഷെ ചന്തയ്ക്ക് പുറത്ത് നിൽക്കുന്നവന് ഈ ചന്ത നടക്കുന്നതെല്ലാം കൂടെ പുറത്തു നിന്ന് കേട്ടിട്ട് പറയുന്നത് എന്തുവാ? ഇതെന്തുവാ ചന്തയാന്നോ? ഈ ബഹളം എന്തുവാ? പക്ഷെ നമ്മൾ ആരും ബഹളം വെക്കാൻ ചന്ത പോയതല്ല. പക്ഷെ പുറത്ത് നിൽക്കുന്നവന് ഇതൊരു ബഹളമായിട്ടാ തോന്നുന്നത്. എന്താ കാര്യമെന്ന് ഞാൻ പറയാം. ഈ ചന്ത പോകുന്നവരെല്ലാവരും ഒന്ന് തന്നെയല്ല പറയുന്നത്, അതാ പ്രശ്നം. ഒരുത്തം പച്ചക്കറി കിടച്ച് എന്ന് വെച്ച് പറയുന്ന മുരിങ്ങയ്ക്ക, ഇത് പറയുമ്പം തന്നെ വേറൊരുത്തനപ്പുറത്ത് നിന്നുണ്ട് വെണ്ടയ്ക്ക, വേറൊരുത്തനപ്പുറത്ത് നിന്നുണ്ട് വഴുതനങ്ങ, വേറൊരുത്തൻ കാന്താരി. അപ്പൊ ഓരോരുത്തൻ അവനവൻ ആവശ്യമുള്ളത് പറയുക. ഇപ്പൊ പലരും കൂടി പലത് പറയുമ്പോൾ പുറത്തു നിൽക്കുന്നവന് ഇത് മനസ്സിലാകത്തില്ല. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പുറത്തു നിൽക്കുന്നവന് ഇതൊരു ചന്ത ബഹളമാണെന്ന് തോന്നും. പക്ഷെ ചന്ത ചെന്നവനറിയാം അവൻ ആവശ്യമുള്ളത് ചോദിച്ചു മേടിക്കാനാ പോയത്. മനസ്സിലായോ? പെന്തിക്കോസ് ആരാധന ഒരു ബഹളമല്ല, അത് ചന്തയല്ല. അവനവന്റെ ഹൃദയത്തിന്റെ വികാരം, അവനവന്റെ ഭാഷയിൽ, അവനവന്റെ വിലാപത്ത്, അവനവന്റെ കാഴ്ചയുടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ പുറത്തു നിൽക്കുന്നവന് ഒന്നും മേടിക്കാതെ ഇത് കാണാൻ വന്നവന് ഇതൊരു ചന്തയായി തോന്നുമെങ്കിൽ നമുക്ക് ആശ്വാസമാണ് നമുക്ക് വേണ്ടുന്നത്, ഇന്ന് രാത്രി വാങ്ങിക്കൊണ്ട് പോകുമെന്നതാണ്. ഇത് മനക്കേടല്ല. അപ്പൊ പറവൻ പറഞ്ഞു, ആരാധിച്ചാ മതിയല്ലോ. പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ പ്രശ്നം? എന്തോ ആരാധിക്കണം. മൂന്ന് വഴി പറവൻ പറഞ്ഞു കൊടുത്തു. ഒന്നാമത് പറഞ്ഞു കൊടുത്തത് ആരാധിച്ചാ മതിയോ? ഇവിടെ തന്നെ ആരാധിച്ചു, ഇവിടെ തന്നെ ആരാധിച്ചു. എന്തിനാ ദൂരോട്ടൊക്കെ പോകുന്നത്? എന്തിനാ ഇവിടം വിട്ടു പോകുന്നത്? ഇവിടെ തന്നെ ആരാധിച്ചു. ഇന്നും ഇതാ പറയുന്നത്, ഈ ആരാധിക്കാനായിട്ട് എന്തിനാ വിട്ട് ഇവിടെ നിന്നൊക്കെ പോകുന്നത്? എന്തിനാ ഇവിടെ തന്നെ കിടന്നങ്ങ് ആരാധിച്ചു. പക്ഷെ മോശ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ആരാധിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് ആരാധനയ്ക്ക് മുമ്പ് മൂന്ന് ദിവസത്തെ വഴിയുടെ അപ്പുറത്ത് പോകണം. മൂന്ന് ദിവസത്തെ വഴിക്ക് അപ്പുറത്ത് പോകണം. ആദ്യം ഞങ്ങൾക്ക് കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടണം, പിന്നെ ചെങ്കടലിലൂടെ കടന്ന് അക്കരെ ചെല്ലണം. അത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ ആരാധന ശരിക്ക് പുറത്തു വരുന്നത്. കിടക്കുന്നിടത്ത് കിടന്നങ്ങ് ആരാധിച്ച പറ്റിയല്ല. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ഒന്നാമത് നീ രക്ഷിക്കപ്പെടണം, രണ്ടാമത് നീ സ്നാനപ്പെട്ട് വേർപെടണം, എന്നിട്ട് വേർപെട്ടവരുടെ കൂടെയാണ് നീ ഇരുന്ന് ആരാധിക്കേണ്ടത്. ഇരിക്കുന്നിടത്ത് ഇരുന്ന്, കിടക്കുന്നിടത്ത് കിടന്ന്, അവിടെ തന്നെ കിടന്ന് നിനക്ക് ആരാധിക്കാൻ പറ്റിയല്ല. അത് പറവൻ പറഞ്ഞു കൊടുത്ത വേലയാ. ഇവിടെ കിടന്നങ്ങ് ആരാധിച്ചോ. രണ്ടാമത് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്, അധിക ദൂരം പോകരുത്. പോയി ആരാധിച്ചോ, പക്ഷെ ഒരുപാടങ്ങ് ദൂരം പോകരുത്, വിട്ടു പോകരുത്. ഇവിടം വിട്ടങ്ങ് പിടി ഇവിടെ കിടക്കണം. മനസ്സിലായോ? മെമ്പർഷിപ്പെങ്കിലും ഇവിടെ കിടക്കണം. പിന്നെ ഏടാ ദിവസം ഒരു കൂട്ടായ്മയ്ക്ക് വല്ലതും ബന്ധുക്കൾ ഉദ്യോഗസ്ഥരുടെ കൂടെ പോകുന്നതിൽ പൊക്കൂ. പക്ഷെ ഞായറാഴ്ച ഇനി വരണം. മനസ്സിലായോ? ചില പുള്ളികൾ ഇപ്പം അങ്ങനെ ഞായറാഴ്ച പണ്ട് പോയിക്കൊണ്ടിരുന്നിടത്താണ് പോകുന്നത്. പിന്നെ ഇടദിവസം ഒരു കൂട്ടായ്മയുണ്ട്, ഒരവിയൽ കൂട്ടായ്മ. അല്ല, മോശ പറഞ്ഞു, ഞങ്ങൾ അവിയൽ കൂട്ടായ്മയ്ക്കില്ല, ഞങ്ങൾ പോവാന്നേൽ ഇവിടെ നിന്ന് പോവാ. ഇടയ്ക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഏറ്റെടുത്ത വിടുതലാ. പോവാന്ന് ശരിക്കങ്ങ് പോണം. യെശയ്യാ പ്രവാചകം പറയുന്നത് വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവിൻ. മൂന്നാമത് പറവൻ പറയുന്ന വ്യവസ്ഥ, ഇത് രണ്ടും അംഗീകരിക്കാതെ വന്നപ്പോ മൂന്നാമത് പറയുന്നത് അങ്ങനെ ഉണ്ടൊരു കാര്യം ചെയ്തു. പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചു, ഭാര്യയും പിള്ളേരും ഇവിടെ തന്നെ വേണം, എങ്കിലേ നീ തിരിച്ചു വരത്തുള്ളൂ. അതോ പോയാലും നിന്നെ തിരിച്ചു വരുത്താനുള്ള ഒരു ഉപാധി ഇട്ടുണ്ട്, നിനക്ക് ആരാധനയ്ക്കായിട്ട് വേർതിരിയാൻ പറ്റിയല്ല. പോകുമ്പം എല്ലാം പറിച്ചുകൊണ്ടങ്ങ് പോകണം. നിന്നെ തിരികെ വരുത്താനുള്ള യാതൊരു കെണിയും ഇട്ടേച്ച് പോകരുത്. ഇന്ന് രാത്രി ആരാധനയ്ക്കായി സമ്പൂർണമായി വേർതിരിയാത്ത, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയ്ക്കായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർതിരിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാരംഭയോഗത്തിൽ തന്നെ പറയട്ടെ, വേർതിരിവീൻ, വിട്ടുപോരുവീൻ, ആരാധനയ്ക്കായി ഒരു വേർതിരിവുണ്ടാകട്ടെ. ഇതൊന്നും പറഞ്ഞിട്ട് പറവൻ സമ്മതിക്കത്തില്ല. പറവൻ സമ്മതിക്കാതെ വന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അവസാനത്തെ ബാധ, 9 ബാധ കഴിഞ്ഞു, ഇനി 10-ാമത്തെ ബാധ അയക്കാൻ പോവാം. ആ 10-ാമത്തെ ബാധയുടെ കാര്യമാണ് നമ്മൾ വായിച്ചത്, കടിഞ്ഞൂൽ സംഹാരം. മോശയോട് പറഞ്ഞു, ഇസ്രായേലിലെ എല്ലാ വീട്ടിലും ഓരോ ആട്ടിൻകുട്ടിയെ പിടിക്കണം, 4 ദിവസം വേർതിരിച്ച് കെട്ടണം, 4-ാം ദിവസം രാത്രിയിൽ ഈ ആട്ടിൻകുട്ടിയെ അറക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, കഥയൊക്കെ സൺഡേ സ്കൂൾ തൊട്ട് പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അവിടെ വരെ കുഴപ്പമില്ല എല്ലാവർക്കും. പക്ഷേ വേറൊരു വാചകം കൂടെ ഇത് കഴിഞ്ഞു പറഞ്ഞു, ശ്രദ്ധിക്കണേ. കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയാൽ മാത്രം പോരാ, നാളെ നേരം വെളുക്കുന്നത് വരെ ഒരുത്തനും വീടിന് പുറത്തോട്ടിറങ്ങരുത്. മനസ്സിലാവുന്നുണ്ടോ? പുരട്ടിയേച്ച് പുറത്തിറങ്ങി നടന്നാൽ നിനക്ക് സംരക്ഷണമില്ല. പുരട്ടിയവൻ അകത്ത് തന്നെ ഇരിക്കണം. മനസ്സിലായില്ല? ഇന്നത്തെ നവബന്ധുക്കോസുകാർ പറയുന്നത് എനിക്ക് പേടിയില്ലാത്തതുകൊണ്ടങ്ങ് പറയാം, അഞ്ചലുകാരൻ ജോൺ താരു പറയുന്നത് കട്ടിളക്കാലിന്മേലും കുറുമടിമേലും രക്തമുണ്ടെങ്കിൽ അകത്ത് പെൺവാണിഭം നടന്നാലും കുഴപ്പമില്ലെന്നാണ് രാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് ആ പുള്ളി ഉദ്ദേശിച്ചത്. എന്നറിയ പുറത്ത് ഇത് പരട്ടിക്കഴിഞ്ഞാൽ അകത്ത് എന്തോ നടന്നാലും കുഴപ്പമില്ലെന്ന്. ഇല്ല സഹോദര, കൃപയാൽ നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ, കൃപ വിട്ടുപോയാൽ നിന്റെ ജീവിതം പോക്ക കട്ടപ്പുകയാ. ഇതിൻ്റെ അകത്ത് നിലനിൽക്കണം. രക്തം നീ പുരട്ടിയാ പോരാ, നേരം വെളുക്കുന്നത് വരെ വീടിന് പുറത്തിറങ്ങരുത്. കൃപയാൽ രക്ഷിക്കപ്പെട്ട സഹോദര സഹോദരി, നീ കൃപയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്
ഇനി നിയമമില്ല, ഇനി കൽപ്പനയില്ല, ഇനി വ്യവസ്ഥയൊന്നുമില്ല, ഇതെല്ലാം സൗജന്യമാണ് എന്ന് പറഞ്ഞ് തെറ്റിക്കുന്ന ആത്മാവിനെ സൂക്ഷിക്കണം. യേശുക്രിസ്തു നീ ചെയ്തു പോയ പാപവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപവും ഇനി ചെയ്യാനിരിക്കുന്ന പാപവും ക്രൂശിൽ വഹിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ആ പറഞ്ഞത് ശരിയാ, അതിൻ്റെ അർത്ഥം ഇഷ്ടം പോലെ ചെയ്തോളാനല്ല. ലോകത്തിന്റെ മുഴുവൻ പാപം ക്രൂശിൽ വഹിച്ചത് ശരിയാ, പക്ഷെ തെറ്റിയാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം എന്നോ ഒരു ദിവസം പുരട്ടിയെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റിയല്ല. എല്ലാം യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചില്ലയോ? ഇനി എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഈ ജോൺ ലോറൻസ് പറയുന്നതാ എനിക്ക് കുറച്ചുകൂടെ രസമായിട്ട് തോന്നി. ജോൺ ലോറൻസ് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ ഈ വഴിയിൽ നിന്ന്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ വഴിയറമ്പിൽ നിന്ന് കൺവെൻഷനും എല്ലാം വെച്ചിട്ട് വിളിച്ചു പറയും രക്ഷ സൗജന്യമാണ്, ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മതി, കൃപയാണ് എന്ന് പറഞ്ഞ ആളുകളെ എല്ലാം വിളിച്ച് അകത്ത് കൊണ്ടുവന്ന് വെച്ച് അകത്ത് വന്നു കഴിയുമ്പം പറയും ഇവിടെ നിയമമുണ്ട്, ഇവിടെ വ്യവസ്ഥയുണ്ട്, ഇത് വഞ്ചനയല്ലയോ എന്നാ ചോദിക്കുന്നു. എന്നാ പിന്നെ ഇതെന്താ കവലയെ വെച്ച് പറയാഞ്ഞത്? കവല നിന്നവനോട് പറഞ്ഞു ജസ്റ്റ് ആസ് യു ആർ കം, നീ ആയിരിക്കുന്ന പോലെ ഇങ്ങ് വന്നാ മതി എന്ന് പറഞ്ഞ് രക്ഷ സൗജന്യമാണെന്നും പറഞ്ഞ് അകത്ത് കയറ്റി വെച്ച് പിന്നെ വ്യവസ്ഥ പറയരുതെന്നാ പുള്ളി പറയുന്നത്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നെങ്കിലും ബസ് യാത്ര ചെയ്തവരെല്ലാം ഒന്ന് കൈപൊക്കിക്ക്. ബസ് കയറിയിട്ടുള്ളവർ, ബസ് കയറിയിട്ടുണ്ടല്ലോ. എങ്ങനെയാ കയറിയത്? ചുമ്മാതെ കൈ കാണിച്ചേ ഉള്ളൂ ഇല്ലയോ? ചുമ്മാതെ കൈ കാണിച്ചേ ഉള്ളൂ. വണ്ടി ചവിട്ട് നിർത്തി. കയറാൻ നേരം കാശ് വല്ലതും മേടിച്ചോ? ഇല്ല. സൗജന്യമായിട്ട് കയറി സീറ്റേലങ്ങ് ഇരുന്നു. പക്ഷെ ഇരുന്നേച്ച് രണ്ട് കൈ ഞാൻ വെളിയിലോട്ടങ്ങ് ഇട്ടു, രണ്ട് കൈയും വെളിയിലോട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തലയും എടുത്ത് വെളിയിലോട്ടങ്ങ് ഇട്ടു. അന്നേരം കണ്ടക്ടർ ഇങ്ങോട്ട് വന്നേച്ച് പറയും, സാറേ കയ്യ് വെളിയിലിടരുത്, തല വെളിയിലിടരുത്. ഇപ്പം ഞാൻ ചോദിക്കുക, എന്നാ പിന്നെ ഇങ്ങോട്ട് കയറാൻ നേരം എന്താ ഇതൊക്കെ പറയാഞ്ഞ്? കയറാൻ നേരം എന്താ പറയാഞ്ഞ്? ഇവിടെ കണ്ടക്ടർ ദേഷ്യപ്പെടുത്തൊന്നുമില്ല, സാറേ അങ്ങോട്ടൊന്ന് നോക്കി ഒന്ന് വായിച്ചേ. അന്നേരമായി എഴുതി വച്ചേക്കുന്നു, കയ്യും തലയും പുറത്തിടരുത്, അകത്ത് കയറിക്കഴിഞ്ഞേച്ച് വായിച്ചു നോക്കണം. എഴുതി വച്ചിട്ടുണ്ട് നിയമങ്ങൾ, മനസ്സിലായോ? എല്ലാം വായിച്ചു പറഞ്ഞേച്ചല്ലേ അകത്ത് കയറുന്നത്. അകത്ത് കയറുന്നത് സൗജന്യമാ. നീ കൈ കാണിച്ചപ്പോൾ നിന്റെ ആവശ്യം അറിഞ്ഞ് ചവിട്ടി നിർത്തി നിന്നെ അകത്ത് കയറ്റിയതാ. പക്ഷെ അകത്ത് കയറിയച്ച് കയ്യും തലയും എല്ലാം പുറത്തോട്ട് ഇട്ടേച്ച് എന്താ ഇതൊക്കെ നേരത്തെ പറയാഞ്ഞെന്ന് ചോദിക്കരുത്. ഇത് കണ്ടക്ടറുടെ സുരക്ഷയ്ക്കല്ല ഇത് പറഞ്ഞത്, നിന്റെ തല പോകാതിരിക്കാനാ, നിന്റെ കൈ പോകാതിരിക്കാനാ. കുഞ്ഞെ മോളെ, എൻ്റെ പൊന്നു മോനെ, ഈ വിലക്കൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊന്നും സാധിക്കാനല്ല, നിന്റെ ഗുണത്തിന് വേണ്ടിയാ പറയുന്നത്. ഇവിടെ വിലക്കൊണ്ട്, ഇവിടെ നിയമമുണ്ട്, ഇവിടെ വ്യവസ്ഥയുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ നടക്കാൻ പറ്റത്തില്ല. അകത്ത് വന്നാൽ അകത്തെ നിയമം അനുസരിച്ച് ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇരുന്നു സാറേ കയ്യും തലയൊക്കെ ഞാൻ അകത്തിട്ടോളാം, ഞാൻ ഇരുന്നോട്ടെ. ആ ഇരുന്നു ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബീഡി എടുത്ത് കത്തിക്കാൻ തുടങ്ങി. പിന്നെയും കണ്ടക്ടർ വന്നു, സാറേ ബീഡി വലിക്കാൻ പറ്റിയല്ല. ഇയാളെന്താ ഇതൊക്കെ നേരത്തെ പറയാഞ്ഞ്? മുമ്പേ കൈ പുറത്തിട്ടപ്പം കൈ അകത്തിടാനേ പറഞ്ഞോളൂ, ബീഡി വലിക്കരുതെന്ന് പറഞ്ഞോ? എല്ലാം കൂടെ ഒന്നിച്ചല്ല പറയുന്നത്, ക്രമേണ ഓരോന്ന് പറഞ്ഞു തരും. അതിനാ പറയുന്ന മുഴുവൻ ഇങ്ങനെ വായിച്ചു നോക്കണമെന്ന്. പ്രിന്റ് ചെയ്ത് കൈ തന്നിട്ടില്ലയോ? വായിച്ചു നോക്കണം. ഇവിടെ കയ്യും തലയും പുറത്തിടാനൊക്കത്തില്ല, ഇതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ പുക വലിക്കാനൊക്കത്തില്ല. ഈ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റെസ്ട്രിക്ഷനാണ്. ഈ പുറത്ത് നടന്നവരെ അടക്കാൻ പറ്റിയില്ല. ഈ നോഹ പെട്ടകത്തിൻ്റെ വാതിലെല്ലാം തുറന്ന് വെച്ച് എല്ലാവരോടും പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. എല്ലാവരും കയറിക്കോളാൻ പറഞ്ഞു. സിംഹവും കയറി, അണലിയും കയറി, ആനയും കയറി, എല്ലാം കയറി. ഈ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാ സിംഹത്തിന് മനസ്സിലായത് ഈ പുറത്ത് ചവിട്ടി മെതിച്ച് നടന്ന പോലെ ഇതിൻ്റെ അകത്ത് ചവിട്ടാൻ പറ്റിയാലെന്ന്. കുറുക്കൻ കയറി നോക്കിയപ്പോൾ കുറച്ച് കോഴി അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ കുറുക്കന് ഇപ്പം അനങ്ങാനൊക്കെയല്ല. പക്ഷെ പുറത്ത് വെച്ചായിരുന്നു കണ്ടിരുന്നെങ്കിൽ കയറി പിടിച്ചേനെ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കുറുക്കൻ ഇത് കണ്ടില്ലെന്നും പറഞ്ഞിരുന്നോണം. പുറത്തെ പരിപാടി അകത്ത് നടക്കുകയില്ല കേട്ടോ. പുറത്ത് സിംഹം അലറിക്കൂവിയാണ് നടന്നത്, പക്ഷെ ഇതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? അകത്ത് കയറിയാൽ ചട്ടമുണ്ട്, അകത്ത് കയറിയാൽ പ്രമാണമുണ്ട്. ഇതിൻ്റെ അകത്ത് ചവിട്ടി മെതിക്കാനൊന്നും ഒക്കത്തില്ല, ഇതിൻ്റെ അകത്ത് കുറുക്കന് കോഴിയെ പിടിക്കാനൊക്കത്തില്ല, ഇതിൻ്റെ അകത്ത് ചീറ്റാനൊക്കത്തില്ല, ചവിട്ടി മെതിക്കാനൊക്കത്തില്ല. കയറിയത് സൗജന്യമാണ്, പക്ഷെ അകത്ത് കയറിക്കഴിഞ്ഞാൽ വ്യവസ്ഥയുണ്ട്. അതാ തിമോത്യോസിനോട് പറയുന്നത്, ഞാൻ വരാൻ താമസിച്ചാലും സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായ ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. സഭയിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നീ അറിയണം. അപ്പം നടക്കാൻ അറിയത്തില്ലയോ? എനിക്ക് അറിയാം, അത് പുറത്ത് നടന്ന വഴി അറിയാവുന്ന. പക്ഷെ അകത്ത് കയറിയാൽ പുറത്തെ നടപ്പല്ല. മനസ്സിലായോ? രക്തം ജയം, രക്തം ജയം. രക്തം പുരട്ടിയത് കൊണ്ടായില്ല, ആ കോട്ടയ്ക്കകത്ത് നീ ഒളിച്ചിരുന്നില്ലെങ്കിൽ കൃപ വിട്ട് പുറത്തിറങ്ങിയാൽ പുറത്തു നടക്കുന്ന നിലവിളി നിന്റെ വീട്ടിലും വരും. സംഹാരകൻ നിന്നെ തടയുന്നത് രക്തമുള്ളത് കൊണ്ട് മാത്രമല്ല, നീ അകത്തിരിക്കുന്നത് കൊണ്ടുകൂടാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്ക്, പുരട്ടിയാ പോരാ, നീ അകത്തിരിക്കുകയും വേണം. മനസ്സിലായവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗജന്യമായി എന്നെ രക്ഷിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്ര. പക്ഷെ ഈ കൃപ എന്നെ ശിക്ഷിച്ചു വളർത്തുന്നതുമാണ്. അകത്തിരിക്കണം, ഇല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ അപ്പുറത്തെ നിലവിളി നിന്റെ വീട്ടിലും നിലവിളിയായിട്ട് മാറും. നീ അകത്ത് തന്നെ ഇരുന്നാൽ, രക്തം പുരട്ടിയിട്ട് അകത്ത് തന്നെ ഇരുന്നാൽ പലയിടത്തും അർദ്ധരാത്രിയിൽ നിലവിളി ഉയരുമ്പോൾ നിലവിളിയില്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങിയും പാട്ടും പാടി നിന്റെ വീട്ടിൽ പോകാനും കഴിയുന്നത് ഒരു കുഞ്ഞാട് നിനക്ക് വേണ്ടി അറക്കപ്പെട്ടതുകൊണ്ട്. മിശ്രയീമിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ കാലസമ്പൂർണതയിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് നിനക്ക് വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന കൈയെഴുത്തുകളെ മായിച്ചു കളഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, വലിയ നിലവിളി ഉയരുന്ന ഒരു ദിവസം വരുന്നു. അന്ന് ലോകക്കാരോട് കൂടെ ഇവിടെ കിടന്ന് നിലവിളിക്കാതെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് പോകണമെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ഇന്ന് രാത്രി കഴുകൽ പ്രാപിക്കണം. ഓ, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ തന്നേ. ഈ മലാഹിയുടെ കാലത്തും ആളുകൾ പറഞ്ഞതാ ഇതൊക്കെ ചുമ്മാ തന്നേ. സൈന്യങ്ങളുടെ ഹോയുടെ മുമ്പിൽ കറപ്പുട തുറന്നിട്ടൊന്നും കാര്യമൊന്നുമില്ലെന്നേ. പക്ഷെ മലാഹി പറഞ്ഞു, ഇപ്പം കാര്യമൊന്നുമില്ലെന്ന് തോന്നും കേട്ടോ, പക്ഷേ ഒരു ദിവസം വ്യത്യാസം തിരിച്ചറിയും. വ്യത്യാസം തിരിച്ചറിയുന്നൊരു ദിവസമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരർദ്ധരാത്രി വരുന്നു.
ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നു. ജീവിതം സൂക്ഷിച്ചവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നു. അതൊരു സാധാരണ ദിവസമല്ല, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അന്ന് സകല അഹങ്കാരികളും താളടിയാകും. നാമോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുമ്പോൾ, നാമോ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടങ്ങളെ പോലെ തുള്ളിച്ചാടുമെന്ന് ഉറപ്പുള്ളവർ കരമടിച്ച് തുള്ളിച്ചാടാമെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ട് വിളിച്ചു പറ, ഞാൻ ഇവിടുന്ന് പോകാൻ സമയമായി. ഒരർദ്ധരാത്രി വരുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ലോകം നിലവിളിക്കും, ലോകം ഭ്രമിക്കും, പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പോകും. ഉറപ്പുള്ളവരെ കരമുയർത്തി താത്തിടണ്ട, ഉറത്ത പുറക്കി പിടിച്ചുകൊണ്ട് നന്ദിയോട് സ്തുത്രം ചെയ്യ. അതെന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ പദവി കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട്. കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. ഞാൻ അയോഗ്യനായിരുന്നു, പക്ഷെ നിന്റെ യോഗ്യത കൊണ്ട് എന്നെ യോഗ്യനാക്കിയെന്ന് ഉറപ്പുള്ളവര് കരമുയർത്തി ആധാരങ്ങളെ തുറന്ന്. ഒരു രാത്രി വരുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത അർദ്ധരാത്രി, പക്ഷെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ ഇവിടെ നിന്ന് പറന്നു പോകും. ഒരു രാത്രി കൂടെ ഓർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16:25.
അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു, പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു.
അതെ, അർദ്ധരാത്രി, എല്ലാവരും ഉറങ്ങുന്ന രാത്രി. പക്ഷെ ആ അർദ്ധരാത്രിയിൽ മറ്റൊരു സംഭവം നടക്കുക. പൗലോസും ശീലാസും അവിടെ വന്നത് ദൈവം പൗലോസിന് കൊടുത്തൊരു ദർശനമാണ്, ഒരു മക്കദോന്യ ദർശനം. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ രാത്രിയിൽ നിന്നുകൊണ്ട് നീ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ദർശനം കൊണ്ട് പൗലോസ് അവിടെ ചെന്നതാ. അങ്ങനെ ഫിലിപ്പിയിലെത്തി, ആദ്യമായി സുവിശേഷം കേട്ടത് ലുദിയായ ആരോ ഇവിടെ പ്രാർത്ഥനയിലോ മറ്റോ പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഹൃദയം തുറക്കണമേ. എല്ലാ യോഗങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷെ ഇവിടെ ഇരിക്കുന്ന 95% വിശ്വാസികളായതുകൊണ്ട് അതോട് ചേർന്ന് വേറൊരു കാര്യം കൂടെ തുറക്കാനുണ്ട്, അതുകൂടെ പറയാം. ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു, നല്ല കാര്യം. പക്ഷെ അടുത്ത് അവൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൾ സ്നാനമേറ്റ ശേഷം, നിങ്ങൾ വന്ന് എൻ്റെ വീട്ടിൽ പാർപ്പീനെന്ന് അപ്പോസ്തലന്മാരോട് അപേക്ഷിച്ചു. മനസ്സിലായോ? ദൈവം അവിടെ ഹൃദയം തുറന്നു, അവള് അവിടെ വീട് തുറന്നു. പിടി കിട്ടിയോ? ദൈവം നിന്റെ ഹൃദയം തുറക്കുമ്പോൾ നിന്റെ വീട് നീ ദൈവത്തിന് വേണ്ടി തുറക്കണം. ലുദിയായുടെ ഹൃദയം തുറന്നെന്ന് പറഞ്ഞു നമ്മളങ്ങ് നിർത്തുക, ഇല്ല അടുത്ത വാക്യം കൂടെ അങ്ങ് വായിക്കണം. അവൾ അവിടെ വീട് തുറന്നു. വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച ചുങ്കത്തറയുള്ള ഒരു സഹോദരന്റെ ഒരു മെയിൽ എനിക്ക് കിട്ടി, പാസ്റ്റർ വരികയാണെങ്കിൽ
ഞങ്ങളുടെ വീട്ടിൽ പാർക്കണമെന്ന്. ഞാൻ ആ മനുഷ്യനെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഇന്ന് ആദ്യമായിട്ട് കാണുന്നു. ഞങ്ങൾ തമ്മിൽ അല്ലാതെ മെയിലിലൊക്കെ പരിചയമുണ്ട്, ആദ്യമായിട്ട് ഇന്ന് മുഖാമുഖം ഇന്നാണ് കാണുന്നത്. പക്ഷെ ഒരു പരിചയവും ഇല്ലാത്ത, ആയുസ് കണ്ടിട്ടില്ലാത്ത എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഇതാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. നിന്റെ ഹൃദയം ദൈവം തുറന്നു കഴിഞ്ഞാൽ നിന്റെ വീടും തുറക്കണം, സ്തോത്രാഴ്ചയുടെ സമയത്ത് പേഴ്സും തുറക്കണം. ധർമ്മക്കാർക്ക് പോലും വേണ്ടാത്ത 10 രൂപ നോട്ടെടുത്തല്ല ഇടേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചയ്ക്കൊന്ന് മയങ്ങി കിടക്കുമ്പോൾ ആരാണ്ട് വന്ന് ബെല്ലടിച്ചു. ഞാൻ കണക്കിന് പ്രായിക്കൊണ്ടിരുന്ന കഥ തുറന്നപ്പോൾ ഒരു ഭിക്ഷക്കാരിയാണ്. ഞാൻ എണ്ണി നോക്കിയൊന്നുമില്ല, 2-3 കോയിൻ എടുത്ത് അവർക്ക് കൊടുത്തു. ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉണന്ന് മിറ്റത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ജനലിൻ്റെ പടിയേൽ ഞാൻ കൊടുത്ത പൈസ അതുപോലെ ഇരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? 5 രൂപയെ ഉള്ളായിരുന്നു. ഇത് സാറിന് ഇതിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ വെച്ചേച്ച് പോയി. ധർമ്മക്കാരിയുടെ കാര്യമാണ്. പിന്നെ ഞാനൊരു ധർമ്മക്കാരനെ കണ്ടപ്പോൾ 10 രൂപയാണ് കൊടുത്തു. പക്ഷേ ഈ 10 രൂപ കൊടുത്തപ്പോൾ എൻ്റെ അകത്ത് വേറൊരു വെള്ളിടി വെട്ടി. ഇത് തന്നെ ഇല്ലയോ സ്തോത്രാഴ്ച പാത്രത്തിൽ വിടുന്നു. അതിൽ പിന്നെ ഞാൻ 10 രൂപ നോട്ട് ഇട്ടിട്ടില്ല. ഏറ്റെടുത്ത വിടുതലാ. ഇവിടെ ധർമ്മക്കാരന് പോലും 10 രൂപ വേണ്ട, തിരിച്ചു തരിക. എന്തിനാ ഈ സ്വോത്രാഴ്ച പാത്രത്തിൽ ഈ 10 രൂപ എല്ലാം കൂടി ഇടുന്നത്? ആർക്ക് വേണം? എല്ലാ ഇവിടെ ആരുടെയും കാശില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇടദിവസം യോഗം വെച്ചാൽ ആരുമില്ല. എന്താ യോഗത്തിന് പറയുക? എല്ലാവരും പണിക്ക് പോയേക്കുക, 700 രൂപ കൂലിയുമുണ്ട്. പക്ഷേ സ്വോത്രാഴ്ച പാത്രത്തിൽ 10 രൂപ. ഈ 700 രൂപ കിട്ടുന്നതിന് സ്വോത്രാഴ്ച പാത്രത്തിൽ നിന്ന് ഈ 10 രൂപ ദിവസം കൂലി കിട്ടുന്നതിന് ഇടുന്ന എന്തിനാ 200 രൂപ കൊടുക്കുന്നത്? മനസ്സിലായോ? അയ്യോ, ഇയാൾ ഇതൊക്കെയാണോ പ്രസംഗിക്കുന്നത്? ഇതൊക്കെയാണ് പ്രസംഗിക്കേണ്ടത്? അല്ല, ലൊടലൊടുക്ക് ലപ്പട പറഞ്ഞ് പിമ്പിരി സ്പ്രിങ്ങേ കയറ്റിയിട്ട് പോയൊന്നും പണി നടക്കത്തില്ല, കൺവെൻഷൻ്റെ ചിലവുണ്ട്. ദൈവം നിൻ്റെ ഹൃദയം തുറക്കുമ്പോൾ നിനക്കുള്ളത് നീയും തുറക്കണം. ദൈവത്തിന് വേണ്ടി തുറക്കണം. ഈ പെന്തിക്കോസ് വളർന്നു ഒന്നും വലിയ ഹോളും വെച്ച് മതിലും കെട്ടി സെമിത്തേരിയൊക്കെ മേടിച്ച് കഴിഞ്ഞൊന്നും അല്ല ഈ പെന്തിക്കോസ് വളർന്നത്. പെന്തിക്കോസ് വളർന്നെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു ദേശത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു അച്ചായനോ അമ്മാമയോ രക്ഷിക്കപ്പെട്ടു. ഈ അച്ചായനും അമ്മാമയും പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണമെന്ന്. ആ പ്രാർത്ഥനക്കൂട്ടം വളർന്ന ഇന്ന് കാണുന്ന എല്ലാ സഭയും ഉണ്ടായ നിങ്ങളിവിടെ ഉള്ള എല്ലാ സഭയുടെയും ചരിത്രം എടുത്തോ, ഇതെല്ലാം ആരുടെ ഒരാടെ വീട്ടിൽ തുടങ്ങിയത് അല്ലയോ? വീട്ടിൽ തുടങ്ങിയ പ്രാർത്ഥനയാ. ദൈവം ഹൃദയം തുറന്നപ്പം വീട് തുറന്നുകൊടുത്ത ആ വീട് നിമിത്തമാണ് ഈ സഭകളെല്ലാം ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം കൂടെ പറയാം, അന്ന് നീ തുറന്നു കൊടുത്തത് ഓലമേഞ്ഞ ചാണകം തേച്ച നിന്റെ പഴയ വീടാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് കൊണ്ട് ഇന്ന് നിന്റെ വീടിന് വലിപ്പം കൂടി. നിന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു, നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് അനുഭവമുണ്ട്? എൻ്റെ വല്യപ്പൻ, എൻ്റെ അപ്പൻ ദൈവമക്കൾക്ക് വേണ്ടി കതക് തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇനി അനുഭവിക്കുന്ന നന്മകൾ അനുഭവിക്കുന്നെന്ന് ഉറപ്പുള്ളവരും മാത്രം ഒന്ന് നന്ദി പറയാൻ കൈയൊന്ന് പോക്കി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞിട്ട് പറ, ഞാൻ എന്നെയോ എനിക്കുള്ളതിനെയോ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. നീ എൻ്റെ ഹൃദയം തുറന്നു. ഹൃദയത്തിൻ്റെ അകത്ത് വന്നെങ്കിൽ എൻ്റെ വീടും എൻ്റെ പേഴ്സും ഞാൻ നിറക്ക് വേണ്ടി തുറക്കുന്നുവെന്ന് ഒരു പ്രതിഷ്ഠയുടെ ഉണ്ടാകണം. ഇനി പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ലുദിയയുടെ ഹൃദയം തുറന്നു കഴിഞ്ഞ അടുത്ത് വന്ന ആള് വെളിച്ചപ്പാടത്തേക്കാരിയ ഒരു സ്ത്രീയ. രണ്ടാമത് വന്ന ആള് ഈ പുള്ളിക്കാരി പൗലോസിനെ കണ്ടുടം വിളിച്ച് പറയാ, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു. സമയം പോയി പെട്ടെന്ന് ചോദിക്കാം, ദൂത് കറക്റ്റാണോ? ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, പറഞ്ഞ ദൂത് കറക്റ്റാണോ? ആന്നു. രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കുന്നു. ദൂത് കറക്റ്റാണോ? ആള് കറക്റ്റാണോ? അല്ല. ഏറ്റെടുത്ത വിടുതല പിടികിട്ടിയോ? ദൂത് കറക്റ്റാ, പക്ഷെ ആള് കറക്റ്റല്ല. ഇതാ ഇന്നത്തെ നവപെന്തിക്കോസിൻ്റെ കുഴപ്പം. കറക്റ്റ് ദൂത് പറയും, പക്ഷേ ആള് കറക്റ്റല്ല. പൗലോസ് പറഞ്ഞില്ല ഏതായാലും ദൂത് കറക്റ്റാണല്ലോ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അവളിലുള്ള ആ ദുരാത്മാവിനെ ശാസിക്കുക. ചെയ്ത് ഈ മർക്കോസിൻ്റെ സുതിയുടെ 5-ാം അധ്യായം ഏതായാലും പറഞ്ഞല്ലോ, പറയുമ്പോൾ എല്ലാം പറയാം. 6-ാം വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ? മർക്കോസ് 5:6.
അവൻ യേശുവിനെ
ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന്
അവനെ നമസ്കരിച്ചു.
എന്തോ ചെയ്തു?
അവനെ നമസ്കരിച്ചു.
അവനെ
നമസ്കരിച്ചു.
ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നറിയോ? വർഷിപ്ഡ് ഹിം. ഓടിച്ചെന്ന്
അവനെ നമസ്കരിച്ചു.
അവനെ നമസ്കരിച്ചു. ഇനി അടുത്ത
വാക്യം വിളിച്ചു, യേശുവേ
യേശുവേ,
മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ
മതി. ഓടിച്ചെന്ന്
നമസ്കരിച്ചു,
നിലവിളിച്ച് നമസ്കരിച്ചു.
പക്ഷെ
അകത്താരാ? അകത്ത് ലഗ്യോനാ. അപ്പൊ അകത്ത് ലഗ്യോൻ ഇരിക്കുമ്പോഴും ഉറക്കെ ആരാധിക്കാം. അകത്ത് ലഗ്യോൻ ഇരിക്കുമ്പോഴും അടിപൊളി ആരാധന നടത്താം. ആള് കറക്റ്റ് അല്ലെങ്കിലും കറക്റ്റ് ദൂത് പറയാം. സഹോദര സഹോദരി, ഇന്ന് സഭയ്ക്ക് ആവശ്യം വിവേചനപരമാണ്. ഏതാത്മാവിനെയും വിവേചിക്കാനുള്ള വിവേചനപരത്തിനായി ഒരു 40 ദിവസം ഉപവസിച്ചിരിക്കെ വേറെ ഒരു വരവും കിട്ടിയില്ലേലും ഈ പിത്തലാട്ടം നടത്തുന്ന, ഊതി വീഴ്ത്തുന്ന, തള്ളി വീഴ്ത്തുന്ന, വീഴ്ത്തിപ്പിടപ്പിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയാനുള്ള വിവേചനപരം കിട്ടട്ടെ. ബിലയാമിനോടൊരു കഴുതയാ ദൂത് പറഞ്ഞ്. ദൂത് കറക്റ്റായിരുന്നു? കറക്റ്റ് ദൂതാ. ഏത് കഴുതയും ചിലപ്പോൾ കറക്റ്റ് ദൂത് പറയും, പക്ഷെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും അവനെ വിളിച്ചോണ്ട് വരരുത്. മനസ്സിലായൊരു കര ഉയർത്തിക്ക്. ഏറ്റെടുത്ത മലബാറിന് വിടുതല. മനസ്സിലായോ? കറക്റ്റ് ദൂത. എന്തോ ആരാധനയാ, ഓടി വന്ന് ഉച്ചത്തിൽ അങ്ങ് ആരാധിക്കുക. അതിനിപ്പോ എന്താ വേണം? അതിനിപ്പോ എന്താ വേണം? ഏത് കഴുതയും കറക്റ്റ് ദൂത് പറയും, ഏത് ഭൂതവും ആരാധിക്കും, ഏത് വെളിച്ചപ്പാടത്തെയും ദൂത് പറയും. ഇതൊന്നുമല്ല ആത്മീയത്തിൻ്റെ അടിത്തറ. നീ ബൈബിള് വായിച്ച് ഗ്രഹിക്ക്, ഏതാത്മാവും ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതോ എന്ന് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്ക്. ഇത് നിമിത്തം പൗലോസും ശീലാസും തടവിലായി. വളരെ അടികൊണ്ടു, വളരെ മർദ്ദനമേറ്റു. പക്ഷേ അർദ്ധരാത്രിയിൽ അവരെഴുന്നേറ്റു. ശോ, അന്യോന്യം പരാതി പറയാനല്ല എഴുന്നേറ്റത്, അന്യോന്യം പിറുപിറുക്കാനല്ല, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് സഹതപിക്കാനല്ല എഴുന്നേറ്റത്. അവരെഴുന്നേറ്റത് വേദനയാണെങ്കിലും ആരാധിക്കാനാണ് എഴുന്നേറ്റത്. അർദ്ധരാത്രിയിൽ വേദനയെ ആരാധനയാക്കി മാറ്റി. വേദനകളെ പിറുപിറുപ്പാക്കരുത്, വേദനകളെ പരാതിയാക്കരുത്, വേദനകളെ നിരാശയാക്കരുത്. ഇന്ന് രാത്രി വേദനയുണ്ടെങ്കിൽ ആ വേദനയെ നീ ആരാധനയാക്കി മാറ്റുമ്പോൾ നിന്നെ തടഞ്ഞു വച്ചിരിക്കുന്ന നിനക്ക് നിന്റെ ചുറ്റും മതിൽ കെട്ടി കാരാഗ്രഹം കെട്ടി നിന്നെ മുറിക്കകത്തിട്ട് പൂട്ടി താക്കോലും തലവണക്കീഴെ വെച്ച് കിടന്നുറങ്ങുന്ന കാരാഗ്രഹ പ്രമാണി അറിയാതെ തന്നെ നിന്നെ വിടുവിക്കേണ്ടതിന് വേണ്ടി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ആരാധനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി തങ്ങൾ അകപ്പെട്ടുപോയ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളക്കിയതുപോലെ ഈ പ്രാരംഭ രാത്രിയിൽ നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ തടവറയാകട്ടെ, രോഗത്തിൻ്റെ തടവറയാകട്ടെ, അപവാദത്തിൻ്റെ തടവറയാകട്ടെ, നിന്നയുടെ തടവറയാകട്ടെ, നീ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന തടവറ ഏതെന്ന് എനിക്കറിയത്തില്ല. നിന്നെ പൂട്ടിയിട്ടേക്കുന്നവൻ പൂട്ടി താക്കോലും കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, പക്ഷെ അവൻ അറിയാതെ അവൻ്റെ താക്കോലില്ലാതെ ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കാൻ കഴിയുന്ന ദാവീദിൻ്റെ താക്കോലുള്ളവൻ ഇന്ന് രാത്രി പന്തലിൽ വന്നിട്ടുണ്ട്. നിന്റെ വേദനയെ ആരാധനയാക്കി മാറ്റ്. ചില തടവറകൾ ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ അടിത്തറകൾ ഇളകാൻ പോവുകയാണ്. നിലമ്പൂരിനെ മലബാറിനെ ബന്ധിച്ചിരിക്കുന്ന പാരമ്പര്യ ശക്തികളുടെ അടിത്തറ ഇന്ന് രാത്രി ഇളകട്ടെ. മന്ത്രവാദത്തിന്റെ അടിത്തറ ഇളകട്ടെ, ആ വിചാരത്തിന്റെ അടിത്തറ ഇളകട്ടെ. നിന്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന നിന്റെ അസ്ഥികളെ, നിന്റെ സന്ധി മജ്ജകളെ, മാംസപേശികളെ ബാധിച്ചിരിക്കുന്ന രോഗത്തിന്റെ തടവറ ഇന്ന് രാത്രി പൊട്ടട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാ. സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ബന്ധനം അഴിഞ്ഞതുപോലെ, അവർക്ക് തടവറയിൽ നിന്നൊരു വിടുതൽ ഉണ്ടായതുപോലെ, ഈ പ്രാരംഭ രാത്രി തടവറയിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുന്നത് പോലെ ഇന്ന് രാത്രി ഒരു വിടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. നിന്നെ അകപ്പെടുത്തിയിരിക്കുന്ന രോഗത്തിന്റെ തടവറ, ദാരിദ്ര്യത്തിന്റെ തടവറ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി വിടുതലുണ്ട്. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ആരാധന ഒരു മെനക്കേടല്ല. ഈ പ്രാരംഭ യോഗത്തിൽ ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക. ഇതുവരെ ഇടിയാത്ത ചിലതിന് ഇന്ന് രാത്രി ഇടിച്ചു കളവാൻ, ഇന്ന് രാത്രി ഇടിയട്ടെ ഇടിയട്ടെ. ഇതുവരെ ഇടിയാത്തതിന് നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറഞ്ഞ്, നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് ചുറ്റും വേലി കെട്ടി മതിൽ കെട്ടി കെട്ടിപ്പൊക്കിയ ചില തടവറകൾ ഇന്ന് രാത്രി ഇടിയട്ടെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. തടവറയിൽ നിന്നൊരു വിടുതല് പോലെ ഈ അർദ്ധരാത്രിയിൽ ഒരു വിടുതലുണ്ടാകട്ടെ. കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു പോകട്ടെ. ചില കാരാഗ്രഹ പ്രമാണികൾ രക്ഷപ്പെടുവാൻ എന്ത് മാർഗമെന്ന് പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടട്ടെ. അതിനെ തടയുന്ന തടവറകൾ ഇന്ന് രാത്രി ഇടിയട്ടെ.
അടയാളങ്ങൾ കാണുന്നുണ്ടോ ഒരു കിട്ടുന്നോ സാധ്യമായി യേശു വെളിപ്പെടുവാദം കേൾക്കുന്നുണ്ടേ, ആരണനാദം കേൾക്കുന്നുണ്ടേ. പാതകളിൽ എന്ന വേഗം നിറച്ചു കൊണ്ടേ വിളക്കുകൾ തെളിയിക്കുക, പാതകളിൽ എന്ന വേഗം നിറച്ചു വിളക്കുകൾ തെളിയിക്കുക. അടയാളങ്ങൾ കാണുന്നുണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ പാചവായി വെളിപ്പെടുവാ. അടയാളങ്ങൾ കാണുന്നുണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ ോ ലക്ഷങ്ങളിൽ സുന്ദരാമൻ ശ്രീയ ശക്തിയെ പൊതുക്കാത്തിരിക്കുന്നവർക്കായി പ്രിയമാരുണ്ടേ അടയാളങ്ങൾ കാണുന്നത് ഒരുങ്ങിയിട്ടുണ്ടോ ആദ്യവാടിൽ ശുവേളിപ്പെടുമേ അടയാളങ്ങൾ കാണുന്നത് ഒരുങ്ങിയിട്ടുണ്ടോ ആദ്യവാടിൽ ശുവേളിപ്പെടുമേടുത്ത ശുദ്ധിമാർമാരില്ല പാട്ടോടും ആർപ്പോടും മാറും രക്തം കൊണ്ടോ വീണ്ടെടുത്ത ശുദ്ധിമാർമാരില്ല പാട്ടോടും ആർപ്പോടും മാറും ചെയ്യണേ ോ അടയാളങ്ങൾ കാണുമ്പോൾ ഒരുങ്ങിട്ടുണ്ടോ മാധ്യമാരിപ്പെടുമേ അടയാളങ്ങൾ കാണുമ്പോൾ ഒരുങ്ങിട്ടുണ്ടോ മാധ്യമാരിപ്പെടുമേളനാടന്നി കേൾക്കുന്നുണ്ടേ കാലനാടന്നി കേൾക്കുന്നുണ്ടേ പദങ്ങളിലെന്ന വേഗം നിറച്ചുകൊള്ളേ പത്രങ്ങളിലെന്ന വേഗം നിറച്ചുകൊള്ളേ പങ്കുന്ന വിളക്കുക തെളിയിക്കുക വ്യക്തമോ വേണ്ടത്ത ശുദ്ധി വന്നാലില്ല പാട്ടോടും ആർപ്പോടും മനസ്സിലോടി വ്യക്തമോ വേണ്ടത്ത ശുദ്ധി വന്നാലില്ല പാട്ടോടും ആർപ്പോടും മനസ്സിലോടി യേശുരാജനെ വിലക്കും നീ കാണുമോ യേശുരാജനെ വിലക്കും നീ കാണുമോ പാട്ടുമാറ്റ സംഘമെല്ലാം വീരകുശാല നിറയുന്ന കാഴ്ചയിലോ ആനന്ദമല്ലോ പാട്ടുമാറ്റ സംഘമെല്ലാം വീരകുശാല നിറയുന്ന കാഴ്ചയിലോ ആനന്ദമല്ലോ അടയാളങ്ങൾ കാണുന്നുണ്ട് ഒരുക്കിട്ടുണ്ടോ േഗം നിറച്ചുകൊള്ളേണം വിളക്കുക തെളിയിക്കുക ഓ പത്രങ്ങളിൽ എന്ന വേഗം നിറച്ചുകൊള്ളേണം പങ്കുന്ന വിളക്കുക തെളിയിക്കുക പത്രങ്ങളിൽ എന്ന വേഗം നിറച്ചുകൊള്ളേണം പങ്കുന്ന വിളക്കുക തെളിയിക്കുക പത്രങ്ങളിൽ എന്ന വേഗം നിറച്ചുകൊള്ളേണം പങ്കുന്ന വിളക്കുക തെളിയിക്കുക Thank you.
ഗ്രഹം.